നമസ്കാരം, ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് സാജു മാത്യു. കൗമാരപ്രായത്തിൽ സ്വന്തമായി ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ആ പ്രസിദ്ധീകരണത്തിലൂടെ ക്രൈസ്തവ സാഹിത്യ ലോകത്ത് സ്വന്തമായൊരു ഇടം കണ്ടെത്തുകയും ചെയ്ത സാജു ഇന്ന് അനുഗ്രഹീതനായ ഒരു മിഷൻ പ്രവർത്തകനാണ്. 16-ാമത്തെ വയസ്സിൽ ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കുക, എങ്ങനെ സാധിച്ചു? അത്
സാധിക്കുക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അതിലുപരിയായി നമ്മൾ കാണേണ്ടത് ഒരു ദൈവിക നിയോഗമാണ്. 16 വയസ്സെന്ന് പറയുന്നത് അത്ര ചെറിയ പ്രായമൊന്നുമല്ല. 12-ാമത്തെ വയസ്സിലാണ് യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭമായ നിലയിൽ അദ്ദേഹം ജെറുസലേം ദേവാലയത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കുകയും അവരുടെ മുമ്പിൽ അത്ഭുതം കൂറുകയൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആണെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിനകത്ത് ആരുടെയെങ്കിലും അല്ലെങ്കിൽ എൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെയോ പ്രത്യേകതകളൊന്നും ഞാൻ കാണുന്നില്ല.
എങ്കിലും അതിന് അങ്ങനെ ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കുന്നതിൻ്റെ സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നതൊക്കെ ഒരു അനുഭവം, ആ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും.
ഞാൻ യേശുക്രിസ്തുമായിട്ടുള്ള ഒരു സജീവ ബന്ധത്തിലേക്ക് വരുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ്, 13 വയസ്സ് എന്ന് പറയാം. ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ വളരെ ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒത്തിരി യുവാക്കളുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും ചെറിയ ആളാണ് ഞാൻ. എന്നേക്കാൾ പ്രായം കൂടിയ ആളുകളാണ് ബാക്കിയുള്ള എല്ലാവരും. എന്നാൽ ഞങ്ങളവിടെ ഒരു ചെറിയൊരു കയ്യെഴുത്ത് മാസിക തുടങ്ങി, ദിവ്യ ജ്യോതിസ് എന്നൊക്കെ പേരിട്ട്. അത് വായിച്ച പുറത്തുള്ള ആളുകൾ പറഞ്ഞു, ഇന്നിറങ്ങുന്ന പ്രിൻറ്റഡ് മാഗസിന് പോലും ഇത്രയും സ്റ്റാൻഡേർഡ് ഇല്ല, എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് പ്രിൻറ്റ് ചെയ്തുകൂടാ? പക്ഷേ ഒരു മാസിക പ്രിൻ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ആ സമയത്താണ് ഞാൻ കോളേജിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണ്. പെട്ടെന്ന് എനിക്കൊരു ദൈവാലോചനയുണ്ടായി ഈ മാസിക പ്രിൻ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്. ഞാനത് എൻ്റെ മുതിർന്ന സുഹൃത്തുക്കളുമായിട്ട്, അന്ന് പാസ്റ്റർ കെ എസ് ജോസഫ് ഞങ്ങളുടെ പാസ്റ്ററാണ്, അദ്ദേഹത്തിന് സിയോൻ കാഹളം മാസികമായിട്ടൊക്കെ ഒരു ചെറിയ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. ചെറിയാൻ പി ചെറിയാൻ ഇവരുമായിട്ടൊക്കെ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു, ദൈവം നമ്മളെക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനൊരു മാസിക തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഒരു പുസ്തകം വേണമെങ്കിൽ സാജു ഇറക്കിക്കും, ഒരു കുഴപ്പമില്ല, അത് ഇറക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തീർന്നു. പക്ഷേ മാസിക എന്ന് പറയുന്നത് നമ്മൾ
ഉദ്ദേശിക്കുന്നത്,
അതുകൊണ്ട് വളരെ ആലോചിക്കണം. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ആലോചിക്കാനൊന്നും എനിക്കറിയത്തില്ല, ഇതിനകത്ത് കുഴപ്പമുണ്ടല്ലോ എന്നുള്ളത് പോലും ആലോചിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ ദൈവ നിയോഗം ഇതാണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. എന്നാൽ എന്നോടുള്ള സ്നേഹവും ദൈവവുമായിട്ടുള്ള എൻ്റെ കമ്മ്യൂണിക്കേഷനിൽ അവർക്കുള്ള ബോധ്യവും കൊണ്ടായിരിക്കാം പാസ്റ്റർ ടി സി യേശു, കെ എസ് ജോസഫ്, ചെറിയാൻ പി ചെറിയാൻ എന്നിവർ ഇതിന് സമ്മതിക്കുകയും 1979 ജനുവരിയിൽ, അന്നുവരെ പെന്തക്കോസ്ത് അല്ലെങ്കിൽ കേരള ക്രൈസ്തവ ലോകത്ത് ഉണ്ടായിരുന്ന ആ ഒരു ധാരണകൾക്ക് വിരുദ്ധമായി ഒരു യുവജന മാസിക, ഒരു സാഹിത്യ മാസിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തു.
മരിപ്പിച്ചായെന്ന് തന്നെയായിരുന്നു ഇതിന് പേര്?
അല്ല, ആദ്യം അതിന് പേരിട്ടത് ജ്യോതിസ് എന്നുള്ളതായിരുന്നു.
ഓക്കെ.
എന്നാൽ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ കിട്ടിയില്ല, അതുകൊണ്ട് പിന്നെ മരിപ്പച്ച എന്ന പേര് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മാസികയുടെ പേരങ്ങനെ ചേഞ്ച്
ചെയ്യുകയായിരുന്നു. താങ്കളുടെ ജീവിതത്തിൽ ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് 12-ാമത്തെ വയസ്സിൽ കർത്താവിനെ അറിഞ്ഞു, 16-ാമത്തെ വയസ്സിൽ സ്വന്തമായി ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചു, അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ആത്മീയമായ ഒരു പാതയിൽ സഞ്ചരിക്കാൻ ഇടയായി തീർന്നൊരാൾ, സാധാരണ ഇങ്ങനെ വരുന്നവരുടെ കാര്യത്തിൽ പറ്റുന്നൊരു അപകടം, ഈ ബാല്യത്തിൽ തന്നെയുള്ള അപകടം എന്ന് പറഞ്ഞ ആ വാക്ക് ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല, എങ്കിലും ബാല്യത്തിൽ തന്നെ ഒരു പ്രത്യേക വഴി സൃഷ്ടിച്ച് അതിലൂടെ വരുമ്പോൾ ഈ അതിന് പുറത്തുള്ള ഒരു ലോകത്തെക്കുറിച്ച് ഒരു അവയർനെസ്സും ഇല്ലാത്ത രീതിയിലാണ് സാധാരണഗതിയിൽ അങ്ങനെയുള്ളവർ വളർന്നു വരാറ്. എന്നാൽ താങ്കളുടെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. പരന്ന ഒരു വായനയുടെ ലോകം, ഒരു പക്ഷേ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മറ്റു പലരെക്കാൾ പരന്ന ഒരു വായനയുടെ ലോകമൊക്കെ എങ്ങനെ സൃഷ്ടിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ രണ്ടിനെയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ എങ്ങനെ സാധിച്ചു?
ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതൊരു ദൈവിക നിയോഗമാണ്. ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ കഴിയും തീർച്ചയായിട്ടും. എന്നാൽ ഞാൻ എപ്പോഴും ദൈവമായിട്ടുള്ള ഒരു നല്ല ബന്ധം പുലർത്താനായിട്ട് പരിശ്രമിച്ചിരുന്നു. യഥാർത്ഥ ആത്മീയതയെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടയോടെ ഒന്നുമല്ല ഞാൻ എൻ്റെ ആത്മീയ ജീവിതം തുടങ്ങുന്നത്. പക്ഷേ ആ കാഴ്ചപ്പാട് അല്ലെങ്കിൽ യഥാർത്ഥ ആത്മീയതയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകളില്ലായിരുന്നെങ്കിലും എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും യഥാർത്ഥ ആത്മീയതയ്ക്ക് വേണ്ടി നിലകൊള്ളണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ പരന്ന വായനയുടെ കാര്യം, അത് ഓരോരുത്തരുടെ ടേസ്റ്റാണ്. ഞാൻ ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്നതിന് മുമ്പേ തന്നെ വായിച്ചു തുടങ്ങിയ ആളാണ്. വായിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേക സാഹചര്യമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പറയാനില്ല. ഓരോരുത്തരുടെ ടേസ്റ്റുണ്ട്, അതനുസരിച്ച് അഭിരുചിക്കനുസരിച്ച് നമ്മൾ വായിക്കുന്നു എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ലോകത്തിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കുക എന്നുള്ള കാഴ്ചപ്പാടൊന്നും എനിക്ക് പണ്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ദൈവം എല്ലാവരുമായും കൂട്ടുകെട്ട്
ആഗ്രഹിക്കുന്നുണ്ട്.
എന്നാൽ എല്ലാവരുമായിട്ടും കൂട്ടായ്മ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എല്ലാവരെയും കൂട്ടുകാരാക്കാൻ ഞാൻ പരിശ്രമിച്ചിരുന്നു, പക്ഷേ കൂട്ടായ്മ എപ്പോഴും ദൈവിക ബന്ധത്തിൽ മാത്രമായിരുന്നു എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയുന്നു.
ഈ ക്രൈസ്തവ സാഹിത്യ രംഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വന്തമായ ഒരു ഒരു ചുവട് ഉറപ്പിക്കുവാൻ മരിപ്പശ്ശിക്ക് സാധിച്ചിരുന്നു. ഒരുപക്ഷെ അത് ഈ വായനയുടെ ഒരു ശീലമൊന്നും ഇല്ലാത്ത ഒരു സമൂഹത്തിൽ ശരിക്കും ഒരു അത്ഭുതകരമായ ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയൊരു പ്രസിദ്ധീകരണമാണ് മരിപ്പച്ച. പിന്നീട് അതിൻ്റെ ഒരു പിന്തുടർച്ച ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇന്ന് ക്രൈസ്തവ സാഹിത്യ രംഗത്ത് സർഗസാഹിത്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പ്രസിദ്ധീകരണവും ഇല്ലാത്ത നിലയിലായിപ്പോയി. സത്യത്തിൽ എന്താ സംഭവിച്ചത്?
നമ്മൾ പല സമയത്തും ക്വാളിറ്റിക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ സെക്യുലർ സാഹിത്യത്തോട് കിടപിടിക്കുന്ന ഒരു പ്രസിദ്ധീകരണം നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ മാക്സിമം താല്പര്യം. പക്ഷേ ഞാൻ പറയുന്നത് സെക്യുലർ സാഹിത്യം ക്വാളിറ്റിക്ക് വേണ്ടി നമ്മളെ നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ്. ആ ഒരു എന്താ
അതിനുമപ്പുറമുള്ളൊരു
കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ഞാൻ മരിപ്പച്ച തുടങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി പേരെ അതിനെ സ്വാഭാവികമായും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്തും എനിക്കൊരിക്കലും എന്താണ് ഇതൊരു വലിയ മഹാപർവ്വതമാണെന്നുള്ള ഒരു തോന്നലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ചിലപ്പോഴെങ്കിലും ഞാൻ പറയാറുണ്ട് നിങ്ങളൊരു പക്ഷേ വളരെ കുറച്ച് മാസികളെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ്. വളരെ നല്ല മാസികൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ആ കാലയളവിൽ സാധാരണ സെക്യുലർ മാസികൾ പോലും പുറം കവറിലെ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു യുവതിയുടെ പടവടിച്ച് വരുന്ന സമയത്ത് മരിപ്പച്ച കവർ സ്റ്റോറികൾ ഉണ്ടാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യുലർ സാഹിത്യത്തിൽ പോലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ 79 കാര്യമാണ് പറയുന്നത്. 1979 നമ്മൾ മലയാളത്തിൽ കവർ സ്റ്റോറികൾ അച്ചടിച്ചുകൊണ്ട് വ്യത്യസ്തമായ കവറുകളോടെ വ്യത്യസ്തമായ ധാരണയോടെ അന്ന് ഓഫ്സെറ്റും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പോലും നമ്മളത് ചെയ്യുകയുണ്ടായി. എന്നാൽ ഈ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ അങ്ങനെയൊന്നും ആകാൻ നമുക്ക് കഴിയത്തില്ല എന്നുള്ള ഒരു ധാരണയോടുകൂടെ പോകുന്നതിന് തർത്ഥമില്ല. എന്നാൽ നമ്മളങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകത അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം എന്തെങ്കിലും കാര്യം സാധിക്കുമൊന്നുമില്ല. ഞാൻ ഏഞ്ചലോസ് എന്ന ICPF വാഹനം അല്ലെങ്കിൽ ആ ടീം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ടീമിലെ
ലീഡർഷിപ്പിലുണ്ടായിരുന്ന
സമയത്ത് ഈ സാധാരണ രീതിയിലുള്ള കലാകാരന്മാരുടെയൊക്കെ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ പാളിച്ച പോലും അവരെ ഒത്തിരി ഹർട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അവർക്ക് അങ്ങ് മടുപ്പുണ്ടാക്കും. ഇപ്പം അവർ കോളേജുകളിലെല്ലാം ഇങ്ങനെ പ്രോഗ്രാം നടത്തുമ്പോഴത്തേക്ക് വലിയ നല്ല മ്യൂസിക് സിസ്റ്റവും മറ്റുള്ള കാര്യങ്ങളെല്ലാം വെച്ച് പാട്ടും കൊണ്ട് പാടാൻ തുടങ്ങുമ്പോൾ മൈക്ക് ഹൗൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ എല്ലാ മൂഡും ഓഫ് ആകും. അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇവരെ കണ്ട് അവരുമായിട്ട് ദൈവവചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ദൈവം നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ഫലത്തിന് വ്യത്യാസം ഉണ്ടാക്കുന്നില്ല,
മാർക്കിടുന്നില്ല.
എത്ര നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്താലും അത് ആളുകളുടെ ഹൃദയത്തെ സ്പർശിക്കണമെന്ന് നിർബന്ധമില്ല. എത്ര മോശമായി പെർഫോം ചെയ്താലും അത് ആരെയും സ്പർശിക്കരുതെന്നുമില്ല. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യണ്ടേ എന്ന് ചോദിക്കാം, വേണം തീർച്ചയായിട്ടും. ഞാൻ വളരെ നന്നായിട്ട് ക്വാളിറ്റിയിൽ വിശ്വസിക്കുന്ന ആളാണ്. എന്നാൽ എൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പാരമ്യതയും ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ദൈവത്തോടുള്ള ഒരു ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യവിചാരകത്വമാണ്, സ്റ്റിവാർഷിപ്പാണ്. ദൈവം എനിക്ക് തന്നിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഏറ്റവും മെച്ചമായ നിലയിൽ ഉപയോഗിക്കുക എന്നുള്ളത് എനിക്ക് ദൈവത്തോടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. അല്ലാതെ അതിൻ്റെ പെർഫോമൻസിലൂടെ അതെത്ര നന്നായി വരുന്നു, മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ എങ്ങനെ ഉണ്ടാകുന്നു, ഇതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഏതാണെങ്കിലും ആളുകൾക്ക് അവരുടെ സൃഷ്ടിയെ ഒരാൾ പ്രകീർത്തിക്കുന്നത് അല്ലെങ്കിൽ എന്താ
പുകഴ്ത്തി
പറയുകയോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് സന്തോഷമാണ്, അത് ദൈവവും അങ്ങനെ സന്തോഷിക്കുന്നു എന്നാണ് എൻ്റെ ചിന്ത. കാര്യം 7 അല്ലെങ്കിൽ 6 അധ്വാനിച്ച് 7
നോക്കി
നല്ലത് എന്ന് കണ്ടു. ഹി വാസ് സെലിബ്രേറ്റിംഗ്, ഇൻഫാക്ട് ഹി വാസ് നോട്ട് ടേക്കിംഗ് റെസ്റ്റ്. അവൻ പറയല്ല, ഗബ്രിയേലെ മിഖായേലെ ഞാൻ 6 ഒത്തിരി കഷ്ടപ്പെട്ട് പണിയായിരുന്നു, ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുക്കട്ടെ എന്നൊന്നും അല്ല പറയുന്നത്. ഹി വാസ് ഇനോ ഇൻഫാക്ട് സെലിബ്രേറ്റിംഗ്, ഹി വാസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് തിങ്സ്. അവൻ ചെയ്ത സൃഷ്ടിച്ചതായ കാര്യങ്ങളെ നോക്കി
സംതൃപ്തിയുടെ
അനുഭവം. അതുകൊണ്ട് അതുണ്ടാകണമെങ്കിൽ അത് ചെയ്തത് പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ പെർഫെക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തോടുള്ള ഉത്തരവാദിത്വമാണ്, അല്ലാതെ മനുഷ്യരുടെ അപ്രീസിയേഷന് വേണ്ടിയുള്ളൊരു കാര്യമല്ല.
യെസ്, നമ്മൾ പറഞ്ഞു വന്ന ഏഞ്ചലോസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അത് പറയുമ്പോഴാണ് ഈ യുവജനങ്ങളുടെ ഇടയിൽ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ ഒരു കഴിഞ്ഞ ഒരു 10-15 അല്ലെ 20 താങ്കൾ വളരെ സജീവമാണ് യുവജന പ്രവർത്തനങ്ങൾക്ക്. യുവജന പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായ ഒരാളെന്നുള്ള നിലയിൽ ഇന്നത്തെ ചെറുപ്പക്കാരുടെ യുവജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും ശരിയായ ബോധ്യമുണ്ടാകും. താങ്കൾ ഈ തുടർന്നു വന്ന ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രവർത്തിച്ച ഈ കാലഘട്ടത്തിലെ യുവജനങ്ങൾക്ക് വന്ന ഒരു രൂപപരിണാമം അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ വന്നിട്ടുള്ള മാറ്റം ഇതിനെക്കുറിച്ചൊന്ന് പറയാം.
സമൂഹത്തിൻ്റെ വ്യത്യാസം എല്ലാ സമൂഹത്തിലെ എല്ലാ തലത്തിലുള്ള ആളുകളെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. ഒന്ന്, നമ്മളിവിടെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ ഇതിങ്ങനെ കാലം കഴിയുന്നതനുസരിച്ച് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ ആളുകൾക്ക് സമയമില്ലാത്ത ഒരു സ്റ്റേജാണ്.
ഓർമ്മകൾ മരിച്ചു പോവുക,
പഴയ കാലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പഴയ പാതകളെക്കുറിച്ചോ ഒന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിയാത്ത ഒരു സ്റ്റേജുണ്ട്. യുവജനങ്ങൾക്ക് എന്നും മാത്രമായിട്ടൊരു വ്യത്യാസം ഇവിടെ ഉണ്ടാകുന്നില്ല, സമൂഹത്തിന് മൊത്തമായിട്ടുണ്ടാകുന്ന വ്യത്യാസമാണ്. സമൂഹത്തിനുണ്ടായ ഏറ്റവും വലിയ വ്യത്യാസം ആളുകൾ സീരിയസ് അല്ലാതെ വന്നിരിക്കുന്നു. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന അത്ര സീരിയസ്നെസ് ഒരു കാര്യത്തെക്കുറിച്ചുമില്ല. സ്നേഹം, ആത്മാർത്ഥത, കരുണ, ദീർഘക്ഷമ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഏറ്റവും കുറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ കാർഡ് കാര്യം എടുക്കുക. പണ്ട് കാലത്ത് ഒരു രാഷ്ട്രീയക്കാരൻ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ ഇവനെയാണോ നമ്മൾ മത്സരിച്ച് ജയിപ്പിച്ചത് എന്നൊക്കെ തോന്നുമായിരുന്നു. ഇന്നിപ്പോൾ ഇതേ അനീതി കാണിക്കുമ്പോഴത്തേക്ക് അവൻ മിടുക്കനാണ്, അവനങ്ങനെ പൊട്ടം കളിക്കാനൊന്നും അവനെ കിട്ടത്തൊന്നുമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. കാര്യം അവൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ കുടിലബുദ്ധിയെ ഒരു ബുദ്ധിയായി ക്വാളിറ്റി ആയിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവൻ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇടപെടത്തോളം നമ്മൾ പറയുന്നു. ഇൻഫാക്ട് ഡിപ്ലോമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കള്ളത്തരം
പറയാനുള്ള ഡിപ്ലോമസി.
വെൻ എ ഡിപ്ലോമാറ്റ് സേസ് യെസ് ഹി മീൻസ് വെയ്റ്റ് ആൻഡ് വെൻ ഹി സേസ് വെയ്റ്റ് ഹി മീൻസ് നോ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഈ വ്യത്യാസം യുവതലമുറയും ബാധിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഒരു പെങ്കൊച്ച് സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ചോദിക്കും അവൾക്ക് ആരുമായിട്ടായിരുന്നു ലൈൻ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ചോദിക്കത്തൊന്നുമില്ല. കാര്യം അതിനൊന്നും ഒരു പെണ്ണിനെ കിട്ടത്തില്ലെന്ന് നമുക്ക് തീർച്ചയായിട്ടും
അറിയാം.
ഇന്നിപ്പോൾ എവിടെ ഒരു ആത്മഹത്യ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നതെന്നറിയാമോ? അവൻ ഏത് ബാങ്കിൽ നിന്നാണ് കടമെടുത്തത് എന്നാണ് ചോദിക്കുന്നത്. കാര്യം സ്വന്തം സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന മറ്റുള്ളവർ എന്ന് പറയുന്ന ഒരു 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 യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ കഴിയാത്ത, മറ്റുള്ളവർ എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സമൂഹമാണ്. അതുകൊണ്ട്
വളരെ
സെൽഫ് സെൻ്റേർഡ് ആണ്. ഒരുപക്ഷെ വേദപുസ്തകത്തിൽ പറയുന്ന പ്രകാരം അന്ത്യകാലത്തെ മനുഷ്യർ സ്വസ്നേഹികൾ, അത് ഇത്രയും കൂടുതൽ വ്യക്തതയോടുകൂടെ വെളിവാകുന്ന ഒരു സാഹചര്യം ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. പ്രശ്നം അതാണ്. യുവാക്കൾ വളരെ സെൽഫ് സെൻ്റേർഡ് ആണ്. സെൽഫ് സെൻ്റേർഡ് ആയതിന് അവരെ മാത്രം കുറ്റം പറയണ്ട, അങ്ങനെയാണ് നമ്മൾ വളർത്തിയത്. സാധാരണ നമ്മൾ പറയുമല്ലോ ഇതൊരു കോമ്പറ്റിറ്റീവ് വേൾഡാണ്. കോമ്പറ്റിറ്റീവ് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ തലയെ ചവിട്ടി നിന്നാലും എൻ്റെ തല മോളിൽ കാണണമെന്നുള്ളതാണ് കോമ്പറ്റീഷൻ്റെ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് വേൾഡിൻ്റെ പ്രത്യേകത. ഞാൻ പലപ്പോഴും ഈ മെട്രോ സിറ്റീസിലും മറ്റും ക്ലാസ്സുകൾ എടുത്ത് കഴിയുമ്പോൾ ഈ അമ്മമാർ, അമ്മമാർ ഒത്തിരി പ്രായമുള്ളതൊന്നും അല്ല, നമ്മുടെ പ്രായ ഭാഷ പറഞ്ഞാൽ കൊച്ചമ്മമാർ വന്നതിനോട് ചോദിക്കും, ബ്രദർ വാട്ട് ഇസ് ദാറ്റ് ഇസ് ബിബ്ലിക്കൽ, പറഞ്ഞതൊക്കെ വേദോസ പ്രകാരം വളരെ സത്യമാണ്. പക്ഷേ വി ലിവ് ഇൻ എ കോമ്പറ്റീറ്റീവ് വേൾഡ്. ഈ മത്സരമുള്ള ഈ സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പറയുന്ന ആത്മീയത പറഞ്ഞു വളർത്തിക്കഴിഞ്ഞാൽ അവർ താണു പോകത്തില്ലേ? അതുകൊണ്ട് അവർ കോമ്പറ്റീറ്റീവായിട്ട് വളരണ്ടേ?
അപ്പോൾ ഇപ്പം തന്നെ ഈ നമ്മളുടെ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികളെ പ്രൊഡക്റ്റുകളായിട്ടാണ്
കാണുന്നത്.
കാരണം അവർ ഒരു പ്രൊഡക്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത്,
വ്യക്തിയല്ല.
അപ്പം ആ വ്യക്തിക്ക് അവിടെ പ്രാധാന്യം നഷ്ടപ്പെട്ടതിനെ ഒരു പ്രൊഡക്റ്റിനെ മോൾഡ് ചെയ്ത് എന്ത് ചെയ്യുക, പുറത്തേക്ക് വിടുകയാണ്. അപ്പം അത് തന്നെയാണ് നമ്മുടെ ആ ചിന്തകളിലും നമ്മുടെ കുടുംബങ്ങളിൽ പോലും നമ്മൾ അത് നമ്മുടെ മക്കളെ ഒരു പ്രൊഡക്റ്റായിട്ടാണ് കാണുന്നത്.
അതെ അതെ. ഇപ്പം മക്കൾ അതുകൊണ്ടെന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ കൊച്ചുമാരോട് പറഞ്ഞ വന്ന കാര്യം എന്നാണ്, അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മക്കളെ കോമ്പറ്റീറ്റീവായിട്ട് വളർത്തിക്കും. പക്ഷേ അവരെ കോമ്പറ്റീറ്റീവായിട്ട് വളർത്തിയാൽ അവർ ആദ്യം കോമ്പറ്റ് ചെയ്യുന്നത് നിങ്ങളോട് തന്നെയായിരിക്കും. അതിന് സംശയമൊന്നുമില്ല. അതൊരു യാഥാർത്ഥ്യം,
അതൊരു വലിയ ഐറണി കൂടിയാണ്.
ഈ കോമ്പറ്റീറ്റീവായിട്ട് വളർത്തിയ ഒരാളും ഇന്ന് ഇന്ത്യയിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഇല്ല അല്ലേ? കോമ്പറ്റീറ്റീവായിട്ട് വളർത്തിയ ആളുകളൊക്കെ മറ്റു രാജ്യങ്ങളിൽ പോയിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ, അപ്പനും അമ്മയ്ക്കും തുള്ളി വെള്ളം കൊടുക്കാൻ നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളില്ല. എന്തുകൊണ്ടാണ്? വളരെ കോമ്പറ്റീറ്റീവായിട്ട് വളർത്തി. അപ്പോൾ ഈ കോമ്പറ്റീവ് ലോകത്തിൽ ഈ ലോകത്തോട് അനുരൂപരാകാതെ ജീവിക്കുക, ലോകത്തോട് അനുരൂപരാകാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതിൻ്റെ അർത്ഥം. അല്ലാതെ ലോകത്തോട് അനുരൂപരാകാതെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ കാര്യത്തിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഉള്ള കടുംപിടുത്തങ്ങളിലല്ല, അതൊക്കെയായിരുന്നു നമ്മൾ ഒരു കാലത്ത് ചിന്തിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ എല്ലാ ധാരണകൾക്കും ചിന്തകൾക്കും അനുകൂലമായ നിലയിൽ കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യും. നമ്മൾ പറയും നമ്മൾ കോമ്പറ്റീറ്റീവായിട്ട് അല്ലെങ്കിൽ ലോകത്തോട് അനുരൂപരാകരുതെന്ന് പറയും. ഇന്ന് ആത്മാർത്ഥതയുള്ള ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത് എൻ്റെ മക്കളെ ഞാൻ കോമ്പറ്റീറ്റീവായിട്ട് വളർത്തത്തില്ലാന്ന് തീരുമാനിക്കുകയാണ്. അവൻ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചില്ലെങ്കിൽ കാര്യമില്ല, അതുകൊണ്ട് സാരമില്ല, എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയറുമായിട്ടും കാര്യമൊന്നുമില്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ അഡ്മിഷന് വേണ്ടി കൊടുക്കുന്നു, പിന്നെ അവൻ 5 കൊല്ലം കൊണ്ട് പഠിച്ച് പാസ്സാകേണ്ട മെഡിസിൻ അവന് 12 കൊല്ലം കൊണ്ടായിരിക്കും പഠിച്ച് തീരുന്നത്. ഇതിനിടയ്ക്ക് 1 കോടി രൂപയെങ്കിലും മുടക്കാതെ ഇവൻ ഡോക്ടർ
അല്ല. ഈ 12 കൊല്ലം കൊണ്ട് പഠിച്ച് തീരുന്നതുകൊണ്ട് ഒരു ഗുണം, ഈ ഇവൻ ഈ നഷ്ടമാക്കുന്ന 7 വർഷം രോഗികൾ രക്ഷപ്പെടുന്നല്ലോ എന്നുള്ളത്,
അങ്ങനെയൊക്കെ നമുക്ക് ആശ്വസിക്കാമെന്നുള്ളതേ ഉള്ളൂ ഇല്ലേ. ഇങ്ങനെ കോമ്പറ്റേറ്റീവ് ആയിട്ട് വളർത്തുന്നതുകൊണ്ട് എന്താ അർത്ഥം? ഞാൻ പറഞ്ഞത് ഈ സമൂഹത്തിലെ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ ഇക്കാലത്തെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചത് നമ്മുടെ പഴയ തലമുറയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്ന് വെച്ചുകൊണ്ട് അവരെ പഴയ തലമുറ കൊണ്ട് മാത്രമാണെന്നല്ല, പക്ഷേ ഈ തലമുറയ്ക്ക് ഒരു മാർഗനിർദ്ദേശം നൽകാൻ, ഈ തലമുറയ്ക്ക് മൂല്യം നൽകാൻ അല്ലെങ്കിൽ മൂല്യബോധം നൽകാൻ. ഇന്ന് മനുഷ്യൻ എന്തിൻ്റെ വിലയുള്ള കാര്യം എന്താണെന്ന് അറിയത്തില്ല. പണ്ടിങ്ങനെ ഒരു ഒരു സംഭവം, ഒരു കഥ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പണ്ട് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ സ്റ്റിക്കറുകൾ ഇപ്പോഴാണല്ലോ വലിച്ചു കഴിഞ്ഞാൽ പൊളിഞ്ഞു പോരും, മറ്റേ അങ്ങനെയല്ല ഒന്നിച്ച് തന്നെ ഇളകി വരുമായിരുന്നു. അത് മാറ്റി ഒട്ടിക്കാം, ഇന്ന് മാറ്റി ഒട്ടിക്കാൻ പറ്റത്തില്ല. പക്ഷെ മാറ്റി ഒട്ടിക്കാവുന്ന സാഹചര്യത്തിൽ ഒരു കൊച്ചു ചെറുക്കൻ ചെന്നിട്ട് അവിടെ സൂപ്പർ മാർക്കറ്റിലെ സ്റ്റിക്കറുകളെല്ലാം മാറ്റി ഒട്ടിച്ചു. 8000 രൂപ വിലയുള്ള വാഷിംഗ് മെഷീൻ്റെ സ്റ്റിക്കർ എടുത്ത് അവൻ ഒരു പാക്കറ്റ് പെൻസിൽ ബോക്സിൽ ഒട്ടിച്ചു, പെൻസിൽ ബോക്സിൻ്റെ സ്റ്റിക്കർ എടുത്തിട്ട് ഫ്രിഡ്ജിൽ ഒട്ടിച്ചു, ഫ്രിഡ്ജിൻ്റെ സ്റ്റിക്കർ എടുത്തിട്ട് സേഫ്റ്റി പിന്നിൻ്റെ ബോക്സിൽ ഒട്ടിച്ചു, സേഫ്റ്റി പിന്നിൻ്റെ ഇത് സ്റ്റിക്കർ എടുത്തിട്ട് അവൻ കൊണ്ടുപോയി ടി വിയിൽ ഒട്ടിച്ചു. ഒടി നോക്കിയപ്പോഴത്തേക്ക് ടി വിക്ക് 3 രൂപയും വാഷിംഗ് മെഷീന് 8 രൂപയും സേഫ്റ്റി പിന്നിന് 12000 രൂപയും ഒക്കെ വരുന്നൊരു സാഹചര്യം. മൂല്യങ്ങളുടെ മൂല്യങ്ങൾ മാറ്റി കുഴഞ്ഞു കുഴഞ്ഞു കിടക്കുകയാണ്. എന്നതുപോലെ ഇന്ന് എന്താണ് മൂല്യമുള്ളതെന്ന് നമ്മുടെ ആളുകൾക്ക് കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് മൂല്യം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഇല്ലേ. അതുകൊണ്ട് ഈ പുതിയ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന പ്രശ്നം, അവർ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും സീരിയസ് അല്ല. ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ നീ ചെലവഴിക്കുമെന്ന് ചോദിച്ചാൽ അവർ പറയും അണ്ണൻ അങ്ങ് പൊക്കാട്ട്, ഞങ്ങൾ എവിടെയെങ്കിലും ചെലവഴിച്ചോളാം എന്ന് പറയും. അവർക്ക് ഇതൊന്നും വിഷയമൊന്നുമല്ല ഇല്ലേ. എന്തുകൊണ്ട് വിഷയമല്ല?
അതിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ചുള്ള ബോധ്യമില്ല.
അത് സമൂഹത്തിന് മൊത്തമായിട്ട് പറ്റിയ പ്രശ്നമാണ്. എന്ത് കള്ളത്തരങ്ങൾ കാണിക്കുന്നതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇത് സഭയിലും ഇത് തന്നെ കയറി വരുന്നതിനകത്ത് വ്യത്യാസമില്ലാത്ത രീതിയിൽ ഇത് കയറി വരുന്നുണ്ട്. സഭയിലെങ്കിലും ഇതുണ്ടാകരുതെന്നായിരുന്നു നമ്മളുടെ ആഗ്രഹം. പക്ഷേ ഇന്ന് സഭയും
ലോകവും
വ്യത്യസ്തമല്ലാത്തൊരു ഒരുപക്ഷെ കൂടുതൽ എന്താണ്
കുറച്ചുകൂടെ
മോശമായ നിലയിൽ
ദൈവത്തെ കൂടെ നമ്മൾ നമ്മളുടെ പോക്കറ്റിലിട്ടിരിക്കുകയാണ്. അപ്പോൾ
പേടിക്കേണ്ട കാര്യമില്ല,
പേടിയുണ്ട്, മുകളിൽ ഒരാളെല്ലാം കാണുന്നുണ്ടെങ്കിലും പറയാറുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും പോലും ഇല്ല. പിന്നെ നമ്മൾ യുവജനങ്ങളെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നിരുന്നത്. യുവജനങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനം അത് എപ്രകാരമാണ് താങ്കൾ പ്രവർത്തിച്ചത്? ഇപ്പോഴും എനിക്ക് തോന്നുന്നു യുവജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായിട്ട് താങ്കളൊരു സാന്നിധ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഉള്ള സമയം, കേരളത്തിലുള്ള സമയത്ത്. അപ്പോൾ എന്താ താങ്കളുടെ ഒരു രീതി, ആ ഒരു വേ ഓഫ് അപ്രോച്ച് എന്താണ് യുവജനങ്ങളുമായിട്ട്?
കുഞ്ഞുങ്ങളെ നമ്മൾ മാറി നിന്ന് ഉപദേശിക്കാൻ പാടില്ല. പലപ്പോഴും ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം ഈ ഒരു കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെന്ന് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇത്രയും പ്രായമായതുകൊണ്ട് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ പറയുകയാണ്, യുവാക്കളുടെ അടുത്ത് പലപ്പോഴും യുവജന പ്രവർത്തകർ ചെല്ലുന്നത് മുകളിൽ നിന്ന് ഒരു താഴോട്ട് നോക്കി, മോനെ നീ ഇങ്ങനൊന്നും ആകാൻ പാടില്ല, ഞങ്ങളൊക്കെ ആയിരുന്ന കാലത്ത്, ഞങ്ങളുടെ കാലത്ത് എന്നൊക്കെ പറയും. ഞങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞു, അത് നമ്മൾ മനസ്സിലാക്കണം. അന്നത്തെ സാഹചര്യങ്ങളല്ല എന്നുള്ളത് നമുക്ക് അവരോട് പറയാൻ പറ്റുന്നത്. മോനെ നിങ്ങൾ അനുഭവിക്കുന്നതായ അതേ രീതിയിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ഇതൊക്കെ ഞങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അതാ യാഥാർത്ഥ്യം. പക്ഷെ അത് മറച്ചു വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ വലിയ വലിയ ആളുകളാണെന്നുള്ള രീതിയിൽ പറയുന്നത്. അതുകൊണ്ടെന്താ, സ്വാഭാവികമായി ഇവർക്ക് ആത്മാർത്ഥത ബോധ്യപ്പെടുത്തില്ല. അതുകൊണ്ട് യുവാക്കളോട് ഇടപെടുമ്പോൾ അവരുടെ നിലപാടുകളെ അവരുടെ നിലയിൽ കാണാനായിട്ട്, മെച്യൂരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും അതാണ്. ഏറ്റവും ചെറിയ പ്രായത്തിലുള്ളവരും അവരുടെ ചിന്ത അവർ മെച്യൂറായെന്നാണ്. എൻ്റെ മൂത്ത മോള് അവളുടെ ഇളയ ആളുമായി രണ്ട് പിള്ളേരുണ്ട്. അപ്പോൾ 5 വയസ്സിന് താഴെയുള്ളതാണ് ഇളയ ആളുകൾ, 5-ഉം 7-ഉം വയസ്സിന് വ്യത്യാസമുള്ളതാണ്. അവൾക്ക് 8 വയസ്സോ 9 വയസ്സോ ഉള്ള സമയത്തെല്ലാം ഇവൾ പറയുന്നത് ആ പിള്ളേർ എന്നാ പറയുന്നത്, ഇവൾ പിള്ളേരല്ല, 9 വയസ്സുള്ള ഇവൾ പിള്ളേരല്ല, കാര്യം ഇവൾ പറയുന്നത്
സീനിയറാണ്,
അവൾ മെച്യൂറാണ്. 12-ാം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രിയാണ്. 10-ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിലോട്ട് കയറുമ്പോൾ പിള്ളേരെന്തെങ്കിലും ഈ സ്കൂൾ പിള്ളേർ സമരം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഓ പള്ളിക്കൂടം പിള്ളേരെന്ന് നമ്മൾ പറയുന്നത് ഇല്ലേ, പള്ളിക്കൂടം പിള്ളേർ. ഡിഗ്രിക്ക് ചെല്ലുമ്പോൾ പ്രീ ഡിഗ്രി പിള്ളേർ, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഇപ്പോഴല്ലേ ജീവിതം എന്താണെന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ജീവിതം എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അത് വേറെ കാര്യം. അന്നത്തെ ചിന്ത അതാണ്. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെല്ലാം പിള്ളേരാണ്. കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പറയും അവരെന്തോ കല്യാണം കഴിച്ച് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതല്ല,
ജീവിതത്തെക്കുറിച്ച് എന്തോ
അറിയാം, പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും മുതിർന്ന ആളുകൾ താഴെയുള്ളവരെ ഇമ്മച്യൂറായിട്ട് കണക്കാക്കും, അപക്വ മതികളായിട്ട് കണക്കാക്കും, തങ്ങളെ തന്നെ മെച്യൂറായിട്ട് കണക്കാക്കും. എന്നാണ് ഒരാൾ മെച്യൂറാകുന്നത്? അതിനൊരു ഉത്തരമേ ഉള്ളൂ. ഇമ്മച്യൂറായിട്ടുള്ളവരെ അവരുടെ നിലയിൽ മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ഒരാൾ മെച്യൂറാകുന്നത്. അതാണ് യുവജന പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതായ ഏറ്റവും വലിയ കാര്യം എന്നാണ്.
അല്ല, യേശുക്രിസ്തു എനിക്ക് തോന്നുന്നത് വളരെ ആ ലെവലിൽ ഇറങ്ങി വന്ന ഒരാളാണ്.
തീർച്ചയായിട്ടും
ശിഷ്യന്മാർ യേശുവിനെ തള്ളിപ്പറഞ്ഞ് പോയിട്ടും അവരുടെ അടുത്തേക്ക് ഇറങ്ങി വരിക, അവരോട് കലഹിക്കുന്നില്ല, അവരോട് വഴക്ക് പറയുന്നില്ല, അവരുടെ നീഡ് മനസ്സിലാക്കി അവർക്ക് വേണ്ടി ഫുഡുമായിട്ട് വരികയാണ്.
അതെ അതെ.
അപ്പോൾ ആ ഒരു മനോഭാവത്തിൽ ഒരു യുവജന പ്രവർത്തകൻ ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ ഇന്നത്തെ ചെറുപ്പക്കാരെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക്.
യുവജന പ്രവർത്തകൻ പ്രത്യേകിച്ച് ആ തലമുറകളുടെ വ്യത്യാസമുണ്ട്. ഇത് തന്നെ മിഷൻ ഫീൽഡിലും പ്രത്യേകതയും പ്രശ്നമുണ്ട്. കാര്യം ഇവിടെ നിന്ന് മലയാളികളായ മിഷണറിമാർ പലപ്പോഴും നോർത്ത് ഇന്ത്യയിൽ ചെന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം പറയാൻ പോകുന്നു, അതുകൊണ്ട് ശരിയാണ് പറയുന്നതെല്ലാം കാര്യമാണ്, പക്ഷേ മുകളിൽ നിന്ന് താഴോട്ട് പറയുന്നത് കൊണ്ട് ആണ് മലയാളികളായ മിഷണറിമാർക്ക് പലപ്പോഴും അവിടെയുള്ള ആളുകളോട് ശരിയായ നിലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഒരുപക്ഷെ ഗതികേടുകൊണ്ട് അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഞാനെപ്പോഴും പരിശ്രമിക്കുന്നത് നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലത്തിലാണെങ്കിലും.
എനിക്ക് തോന്നുന്നത് നമ്മൾ മിഷൻ ഫീൽഡ് ആ വിഷയങ്ങളെക്കുറിച്ച് അടുത്ത പിന്നീട് ചർച്ച വരാമെന്ന് എനിക്ക്
തോന്നുന്നു.
വളരെ നല്ലത്. യുവജനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, താങ്കൾ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു യുവജന പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, സത്യത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞതെല്ലാം ഇതിൻ്റെ ഒരു ഒരു വശം യാഥാർത്ഥ്യമാണ്. കാര്യങ്ങൾ യുവജനങ്ങൾക്ക് സീരിയസ്നെസ് ഇല്ല, മറ്റു കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും, അതെല്ലാം സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ. എങ്കിലും സ്പെസിഫിക്കായിട്ട് നമ്മുടെ യുവജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ?
ഞാൻ ഏകദേശം 12 വർഷമായിട്ട് ഇവിടെയുള്ള യുവജന പ്രവർത്തനങ്ങളുമായിട്ട് മാറി നിന്ന് മാത്രം, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ വല്ലപ്പോഴും മാത്രം വരികയും ഇവിടെ മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കുകയോ, പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് കോളേജുകളിൽ ചെല്ലുന്നതിന് പകരം അവിടെയുള്ള അവിടെ പ്രവർത്തിക്കുന്ന ആളുകളെ പരിശീലിപ്പിക്കുന്ന നിലയിലൊക്കെ ഉള്ള യോഗങ്ങളിലൊക്കെ മീറ്റിങ്ങുകളാണ് ഞാൻ കൂടുതൽ പങ്കെടുക്കുന്നത്. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ ഒരു തലമുറ ഈ യുവാക്കളെ ശ്രദ്ധിക്കാതെ വന്നു. ഒന്നാമത് ഒരുമിച്ച് ഉള്ള സഹവാസം കുറഞ്ഞു വന്നു, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുമിച്ചുള്ള സഹവാസം കുറഞ്ഞു വന്നതുകൊണ്ട് അവർക്ക് ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുള്ളത് തന്നെയല്ല, അവർ എന്തിനും ഏതിനും ആശ്രയിക്കുന്നത് അവരുടെ സുഹൃത്തുക്കളെയാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളില്ലാത്തവർ ഇൻ്റർനെറ്റിനെയാണ് അല്ലേ. അതുകൊണ്ട് അവരുടെ ഒരു പ്രശ്നം അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് ആളില്ല. വേദപുസ്തകത്തിലൊരു വാക്യം ഏറ്റവും പത്തറ്റിക്കായിട്ട് ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു വാക്യമുണ്ട്, സഭാപ്രസംഗിയിലാണ്, അവർക്ക് ആശ്വാസപ്രദനില്ല. വിലാപങ്ങളിലും ഈ വാക്ക് അവിടെ ഉദ്ധരിക്കുന്നുണ്ട്, അവർക്കൊരു ആശ്വാസപ്രദനില്ല, ഒരു കംഫർട്ടർ ഇല്ല എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും ദുരന്തപൂർണ്ണമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഏത് ദുരന്തത്തിനും ഒരു ആശ്വാസപ്രദനുണ്ടെങ്കിൽ അവർക്ക്
പിടിച്ചു
നിൽക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അപ്രോച്ചബിളായിട്ടുള്ള
ഒരു
ആശ്വാസപ്രദൻ എന്ന നിലയിൽ നമ്മൾ അവർക്ക് അപ്രോച്ചബിളായിരിക്കണം. അവർ നമ്മുടെ അടുത്ത് എപ്പോഴും വരാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷെയർ ചെയ്യാനോ അങ്ങനെയുള്ള യുവജന പ്രവർത്തകരാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. അല്ലാതെ ക്യാമ്പുകളിൽ ഒരു പ്രസംഗം നടത്തി മടങ്ങിപ്പോകുന്ന ഒരു സുവിശേഷ പ്രവർത്തകനെ അല്ല അവർക്ക് ആവശ്യമായിരിക്കുന്നത്. എപ്പോഴും അവർക്ക് ചെന്ന് ചെല്ലാവുന്ന ഒരു ആശ്വാസപ്രദനയാണ് അവർക്ക് ആവശ്യം.
ഈ ഈ വായനയൊക്കെ വളരെ യുവജനങ്ങളിൽ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. എങ്കിലും ഈ ക്രൈസ്തവ സാഹിത്യത്തിന് യുവജനങ്ങളെ ഒരു പരിധിവരെയൊക്കെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എത്രത്തോളം താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ, ഒരു എഴുത്തുകാരൻ ഒരു സാഹിത്യകാരൻ കൂടിയായ നിലയിൽ, യുവജനങ്ങളെ എങ്ങനെ നമുക്ക് ഈ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ക്രൈസ്തവ സാഹിത്യത്തിൻ്റെ ഒരു സാധ്യതകൾ യുവജനങ്ങൾക്കിടയിൽ എങ്ങനെ നമുക്കത് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും?
ഒന്നാമത് പണ്ട് കാലത്ത് പുസ്തകങ്ങളുടെ എണ്ണം കുറവായിരുന്നു. ഞാൻ 70s അവസാനമോ അല്ലെങ്കിൽ 80s ആദ്യമോ ഒക്കെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പുസ്തകങ്ങളുടെ എണ്ണം കുറവായിരുന്നു. ആരെങ്കിലും ഒക്കെ ഇറക്കുന്ന പുസ്തകങ്ങൾ മിക്കതും ഉപദേശപരമായ കാര്യങ്ങൾ വിവരിക്കാൻ വേണ്ടിയുള്ള പുസ്തകങ്ങളാണ്. യുവജനങ്ങളുടെ പ്രശ്നങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങൾ വളരെ കുറവായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ക്രൈസ്തവ സാഹിത്യ രംഗത്ത് കുറേ കൂടെ പുസ്തകങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എത്രത്തോളം യുവാക്കളെ പിടിച്ചു നിർത്തുന്നതായ പുസ്തകങ്ങളുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതായ പ്രശ്നങ്ങളുണ്ട്. യുവാവ് അല്ലെങ്കിൽ യുവാക്കളെ എന്നൊക്കെ പറഞ്ഞ് ഒന്നോ രണ്ടോ വാക്കുകൾ നമ്മൾ ടൈറ്റിൽ എടുത്തുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. കാര്യം അവർക്ക് മുന്നിലുള്ളതൊരു പ്രളയമാണ്. അതിനകത്തൊന്നും ഇവർ ഇത് ചൂസ് ചെയ്യണമെങ്കിൽ, നേരത്തെ അല്ലാതെയും പുസ്തകങ്ങൾ കുറവായിരുന്നു, പുസ്തകങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ട് അന്ന് ക്വാളിറ്റി പുസ്തകങ്ങൾ മാത്രമേ ഇറങ്ങിയിരുന്നുള്ളൂ. ഇന്നിപ്പോൾ സാമ്പത്തികമായി കെൽപ്പുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ പുസ്തകങ്ങൾ അവരുടെ കഴിവുകളോ അല്ലെങ്കിൽ നിയോഗമോ നോക്കാതെ, കഴിവിനേക്കാൾ ഉപരി ഞാൻ എപ്പോഴും കാണുന്ന നിയോഗമാണ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞ കാര്യം അതാണ്, നിയോഗമില്ലാത്ത എഴുത്തുകളാണ് പലപ്പോഴും ആളുകളെ സ്വാധീനിക്കാത്തത്. നിയോഗമുള്ള എഴുത്തുകൾ ഒരുപക്ഷെ ഇന്ന് സ്വാധീനിച്ചില്ലെങ്കിലും നാളെ അത് നിലനിന്ന് സ്വാധീനിക്കും. മദാം ഗുയോണിൻ്റെ പുസ്തകങ്ങളും മറ്റും അവരുടെ ജീവിതകാലത്ത് ആരും വായിച്ചാലും അറിയത്തില്ല. പക്ഷേ അവരുടെ പുസ്തകങ്ങൾ നൂറ്റാണ്ടുകളായിട്ടൊന്നും നിലനിൽക്കുന്നതിൻ്റെ കാരണം അവർ നിയോഗത്തോടുകൂടെ എഴുതി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇന്നും നിയോഗിതരായ എഴുത്തുകാരുടെ കുറവുണ്ട്. എഴുത്തുകൾ കൂടുന്നുണ്ട്, എഴുത്തുകാർ കൂടുന്നുണ്ട്, പുസ്തകങ്ങൾ കൂടുന്നുണ്ട്. പക്ഷേ നിയോഗിതരായ എഴുത്തുകാരും നിയോഗത്തോടെയുള്ള പുസ്തകങ്ങളും ഇന്നും കുറവാണ്.